Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേതി യസ്മാദ് അഗ്നിർ വായുന്ദ്രഹ ഏതേ ദേവാഹ ബ്രഹ്മണഃ സംവാദ ദർശനാദിന സമീപ്യുപഗതാഹ തസ്മാദ് ഐശ്വര്യഗുണൈഹി അതിതരാമിവ ശക്തിഗുണാദി മഹാഭാഗ്യൈ അന്യാൻ ദേവാൻ അതിതരാം അതിശയേന ശേരത്തെ ഇവ ഏതേ ദേവാഹ. ഇവിടെ മൂന്ന് ദേവന്മാരെ കുറിച്ച് പറയുന്നു, അഗ്നി, വായു, ഇന്ദ്രന്മാർ. എല്ലാ തത്വങ്ങളെയും വേദത്തിൽ വിശേഷിച്ചും മൂന്നായിട്ട് തിരിക്കുന്നു, അതി ഭൗതികം, ആധ്യാത്മികം, അതിദൈവികം. ഏതൊരു വിഷയത്തെ എടുത്ത് ചർച്ച ചെയ്താലും വേദം ഈ മൂന്ന് നിലയിലാണ് ഒന്നിനെ വിശദീകരിക്കുന്നത്. ഏറ്റവും നിസ്സാരമായ ഒരു വസ്തു ആയാലും ശരി, ഏത് ഭാഗത്തായാലും ശരി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വേദത്തിന് ഉരളിനെ കുറിച്ചും വലക്കയെ കുറിച്ചും പറയും. സാധനം നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനുകൊണ്ട് ഈ മൂന്ന് രൂപങ്ങൾ, ആദ്യ ഭൗതികം, ആദ്യ ദൈവികം, ആധ്യാത്മികം. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ ദേവന്മാരെന്ന് പറയുമ്പോഴും അങ്ങനെ മൂന്ന് തരത്തിൽ പറയും. ദ്യോതനാഥ്, ദേവാഹ, ഭാഷകാരൻ തന്നെ പറയും. ദേവന്മാർ പ്രകാശ സ്വരൂപികളാണ്. അപ്പൊ അതിനെ നമ്മൾ ആധ്യാത്മികമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളായി, ആതിദൈവികമായാണെങ്കിൽ ദേവന്മാർ, ദൈവിക ഭാവങ്ങൾ. അങ്ങനെയും ഇടുക, ഏതൊന്നിനും അങ്ങനെ മൂന്ന് ഭാവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ദേവന്മാർക്കുണ്ട് അങ്ങനെ മൂന്ന് ഭാവങ്ങൾ. ഇവിടെ ഈ കഥയെ നമ്മൾ പ്രതീകങ്ങളായി എടുത്ത് ആധ്യാത്മികമായ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു. ഇനി ഒരാൾ അതിനെ പ്രതീകങ്ങളായി സ്വീകരിക്കാം, കേവലം ദേവതകളായി തന്നെ എടുത്താൽ തെറ്റാണ്. അങ്ങനെയും വരാം. രണ്ടു തരത്തിലും നമുക്ക് മനസ്സിലാവും. അതിന് ആധ്യാത്മികമായി അർത്ഥമെടുത്ത് വ്യാഖ്യാനിക്കുന്നത് അത് സാധനയ്ക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി, അതിദൈവികമായ അർത്ഥത്തിനെടുക്കുന്നത് ചില തത്വങ്ങളെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. രണ്ടു തരത്തിലും മനസ്സിലാക്കാം. അഗ്നി, വായു, ഇന്ദ്രാഹ, ഏതേ ദേവാഹ, ഈ മൂന്ന് ദേവന്മാർ, ഏതേ ദേവഹ ബ്രഹ്മണഹ സംവാദ ദർശനാദിന സാമീപ്യം ഉപഗതാഹ. ഇവർക്കെല്ലാം ഈ ബ്രഹ്മവുമായിട്ട് സംവാദത്തിനും ദർശനത്തിനും എല്ലാ അവസരം ലഭിച്ചു. ആധ്യാത്മികമായ അർത്ഥം തന്നെ എടുക്കുന്നു. അത് ദൈവിക ഭാവം പോട്ടെ, ബ്രഹ്മവുമായിട്ടുള്ള സംവാദം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ. ആ സംവാദത്തിന് ഈ ദേവന്മാർക്കെല്ലാം കഴിയുന്നു. പ്രാണനും മനസ്സും ജീവനും, ജീവൻ വിശേഷിച്ച് നിരന്തരം ആ പരമാത്മാവുമായിട്ടുള്ള സംവാദത്തിനും ദർശനവും ഉണ്ടാകുന്നു. പക്ഷെ ആ ദർശനം പൂർണ്ണമല്ലെന്നേ ഉള്ളൂ, അപൂർണമായ ദർശനം. അതുകൊണ്ട് തന്നെ പറയുന്നു ഈശ്വര ദർശനം. ആ ദർശനം ഉള്ളതുകൊണ്ടാണ് അതിനെ അറിയാനുള്ള ആഗ്രഹം വരുന്നത്. അദ്വൈതത്തിൽ സാങ്കേതികമായി പറയും ബ്രഹ്മം അജ്ഞേയമല്ല, അത് ഒരേ സമയം ജ്ഞാതവും അജ്ഞാതവുമാണ്. സാമാന്യ രൂപേണ ജ്ഞാനം, ജ്ഞാതം വിശേഷ രൂപേണ അജ്ഞാതം. ഇങ്ങനെയെല്ലാം സാങ്കേതികമായി വിശദീകരിക്കും. അതെങ്ങനെ ജ്ഞാതമാകുന്നു? വേദമായിരിക്കുന്ന ബ്രഹ്മം ഒക്കെ എങ്ങനെ അറിയാൻ കഴിയും? നിർഗുണമാണ്, നിരാകാരമാണ്, ഏകമാണ് എന്നെല്ലാം പറയും. അങ്ങനെയിരിക്കുന്ന ബ്രഹ്മം ഇതിലെങ്ങനെ സാമാന്യ വിശേഷ ഭാവം വരും? എങ്ങനെ അതിനെ അറിയാൻ കഴിയും? എങ്ങനെ അറിയാനും അറിയാതിരിക്കാനും കഴിയും? അതിന് സമാനം പറയുന്നത് എന്താണോ, ബുദ്ധി മനസ്സ് തുടങ്ങിയ ഉപാധികളുണ്ട്. ഉപാധികളിലൂടെ അത് ജ്ഞാതമായിരിക്കുന്നു. സച്ചിദാനന്ദ രൂപം പൂർണ്ണമായും അജ്ഞാതമല്ല, അത് മനോവൃത്തികളിലൂടെ തന്നെ അത് പ്രകടമായി കണ്ടിരിക്കുന്നു. സത്തിനെ അറിയുന്നു, ചിത്തിനെ അറിയുന്നു, ആനന്ദത്തെ അറിയുന്നു. അറിയുന്നത് കൊണ്ട് അറിവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ ദേവന്മാരെല്ലാം ബ്രഹ്മത്തിന്റെ സമീപത്തിലാണ്, സാമീപ്യം ഉപഗതാഹ. അതുമായിട്ട് സംവാദം നടത്തുന്നുണ്ട്, അതിന്റെ ദർശനമുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. എവിടെ അതാണ് പറയുന്നത്? ദേവന്മാരെല്ലാം അതിനെ സമീപിച്ചു, അറിയാൻ ശ്രമിച്ചു. ഇതെല്ലാം നിരന്തരം ആ ബ്രഹ്മസാമീപ്യത്തിലാണ് വർത്തിക്കുന്നത്, അതിന്റെ ദർശനവും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ കഴിയുന്നില്ല. ബ്രഹ്മണ സംവാദ ദർശനാദന സാമീപ്യോപഗത, അതിന്റെ സമീപത്തിലാണ് ഇവരെല്ലാം. അദ്വൈതത്തിൽ പറയുന്നതാണ് ചിജ്ജടഗ്രന്ഥി എന്ന് പറയും. അങ്ങനെയൊന്നുണ്ട് ഈ ചിത്തും ജഡവുമായിട്ടുള്ള സംയോഗം, സാമീപ്യം. അങ്ങനെ ചിജ്ജടഗ്രന്ഥി എന്ന് പറയും. ചിത്ത് ബ്രഹ്മം, എന്താ ജഡം? ഇവിടെയാണ് ആ ഗ്രന്ഥി ബന്ധം വരുന്നത്. ആ ജഡബന്ധം വരുന്നത് ഈ ഉപാധികളാണ്, മനസ്സ്, പ്രാണം. അതിന്റെ സാമീപ്യമാണ്, ഈ ചിത്തുമായിട്ടുള്ള സാമീപ്യമാണ് ജഡ ഗ്രന്ഥി എന്ന് പറയുന്നത്. ആ സാമീപ്യം എങ്ങനെ ആ ചിത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അത് താതാത്മ്യത്തിലിരിക്കുന്നു, അതിനോട് ചേർന്നിരിക്കുന്നു. സാമീപ്യം ഉപഗതാഹ, മനസ്സിനെയും ബുദ്ധിയും പ്രാണനെയും ഒന്നും ഇതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പറയും, എന്താണ്, പ്രാണനാണ് ബ്രഹ്മം, മനസ്സാണ് ബ്രഹ്മം, ബുദ്ധിയാണ് ബ്രഹ്മം, ഇന്ദ്രിയമാണ് ബ്രഹ്മം എന്നെല്ലാം പലയിടത്തും പറയും. അത്രമാത്രം അത് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. ഇവയിലൂടെ ഈ അസ്ഥിഭാതി പ്രിയങ്ങൾ പ്രകാശിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ജീവൻ എങ്ങനെ തന്നെ അറിയാൻ കഴിയും? ജീവൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്ഥിഭാതി പ്രിയങ്ങൾ. സച്ചിദാനന്ദ. അത് ഈ സമിക്കുന്നുകൊണ്ടാണ്, അതുകൊണ്ടാണ് നിന്റെ ജിജ്ഞാസ ഉണ്ടോ. ഒരു വ്യത്യാസം മാത്രം എന്താണ്? ഇത് നിരന്തരം ഈ ബ്രഹ്മവുമായിട്ടുള്ള സംവാദ ദർശനങ്ങളിലാണെങ്കിലും അതിന്റെ പൂർണ്ണതയെ സാധിക്കാൻ കഴിയുന്നില്ല. അത് യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാണ് ഇവിടെ ദേവാശ്രയുദ്ധത്തിന്റെ കാര്യം പറയുന്നത്. ആന്തരികമായി നടക്കുന്ന ഈ ദേവാസുര സംഘർഷം, അതിൽ അസുരന്മാരെല്ലാം പരാജയപ്പെട്ടു ദേവന്മാർ വിജയിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരുന്നത്. അല്ലാതെ ഈ ബ്രഹ്മത്തെ അറിയാത്ത ഒരു ദേവനുമില്ല. വായുവും അഗ്നിയും ഇന്ദ്രനും എല്ലാം ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസുരന്മാരുടെ പരാജയം പൂർണ്ണമായും ഉള്ളിൽ സംഭവിക്കുന്നു ആസുരഭാവങ്ങളുണ്ട്. അതുകൊണ്ട് സാമീപ്യത്തിലിരുന്നാലും അതുമായിട്ട് സംവാദമുണ്ടായാലും അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിന്റെ സാമീപ്യമുണ്ട്, അതിന് വിശേഷതകളുണ്ട്. മറ്റ് ഭൗതികമായ ജഡവസ്തുക്കളെ പോലെ അല്ലേ. അതുകൊണ്ട് തന്നെ ദേവന്മാരെന്ന് പറയുന്നു, ദ്യോതന പ്രകാശ സ്വരൂപികളാണ്. തസ്മാത് ഐശ്വര്യ ഗുണയിൽ അതിതരാമിവ ശക്തിഗുണാദി മഹാഭാഗ്യേഹി. ഇവ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനുമുണ്ട് ആദിദൈവിക ഭാവം. അത് വേദത്തിൽ ഉപനിഷത്തിൽ മാത്രമല്ല, കർമ്മകാന്ഡത്തിനും അത് എടുത്തു പറയുന്നുണ്ട്, ഏത് വസ്തുവിനെ എടുത്താൽ. പക്ഷേ അവയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ജഡമെന്ന് പറഞ്ഞ് തരംതിരിക്കുന്ന അവയൊക്കെ അപേക്ഷിച്ച് വിശിഷ്ടമാണ് ഈ ദേവന്മാർ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനുമല്ല. ഐശ്വര്യ അതിതരാമുക, ഇതെല്ലാം ആദ്യ ദൈവിക ഭാവത്തിന് യോജിക്കും. നമ്മൾ ആധ്യാത്മിക ഭാവത്തിന് പ്രാധാന്യം കൂടെ ചിന്തിക്കുമ്പോൾ ഇവയ്ക്കുണ്ട് ഐശ്വര്യ ഗുണങ്ങളെല്ലാം. മനസ്സിന്റെ ഐശ്വര്യം, ഇന്ദ്രിയങ്ങളുടെ ഐശ്വര്യം, അവയുടെ വിശിഷ്ട ഗുണങ്ങൾ, അതെല്ലാം എല്ലാ നിർവചനങ്ങൾക്കും അപ്പുറമാണ്. എന്തുകൊണ്ട്? അതിൽ സർവ ഐശ്വര്യങ്ങളുണ്ട്. ഏതൊരു മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി ഇന്ദ്രിയങ്ങളാണോ ഈ ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിയാതെ പിൻവാങ്ങുന്നത്, അതേ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും എല്ലാം ഇത് ശ്രുതി എന്ന് പറയുന്നതാണോ? ഇതിലൂടെ എല്ലാം സദാ അദർശിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മത്തെ. രണ്ടും പറയും. കണ്ണുകൊണ്ട് ഇതിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ശ്രുതി എന്ന് പറയും, കണ്ണിലൂടെ ഇതിനെ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് ഇതിന്റെ സർവ ഐശ്വര്യത എന്ന് പറയും. അതിതരാമിവ ശക്തിഗുണ മഹാ ഭാഗ്യേഹി അന്യാൻ ദേവാൻ. അതുകൊണ്ട് വിശേഷിച്ച് ആന്തരികമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ സമീപത്തിലിരിക്കുന്ന, ബ്രഹ്മവുമായി നിരന്തരം സംവാദത്തിലിരിക്കുന്ന ജീവൻ, മനസ്സ്, പ്രാണൻ തുടങ്ങിയ ദേവന്മാർ, മറ്റ് ദേവന്മാരെ അപേക്ഷിച്ച് മറ്റ് അനേക കോടി ആദിദൈവിക ഭാവങ്ങളെ അപേക്ഷിച്ച് എല്ലാം ജീവനിൽ നിന്ന് അകന്നിരിക്കുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ 33 കോടി ദേവന്മാരുണ്ടെന്ന്. എന്താ അങ്ങനെ പറയുന്നത്? ഓരോ അണുവിനുമുണ്ട് ഈ ആദിദൈവിക ഭാവം. അപ്പോൾ അത് അനന്തമാണ്, എണ്ണമറ്റതാണ്. ഈ എണ്ണമറ്റ ദേവന്മാരെ അപേക്ഷിച്ച് ഈ ആന്തരികമായി സ്ഥിതി ചെയ്യുന്ന ജീവന്റെ സഹയാത്രികരായിരിക്കുന്ന ഈ ദേവന്മാര് ഇവിടെ രണ്ടുമൂന്ന് പേരെ എടുത്തു പറഞ്ഞിരുന്നേയുള്ളൂ. മനസ്സിനെയും ബുദ്ധിയെയും പ്രാണനെയും അല്ല. അത് മഹാഭാഗ്യേഹി ശക്തിഗുണാദി മഹാഭാഗ്യേഹി. മറ്റ് ദേവന്മാരെ അപേക്ഷിച്ച് അവർ ഉത്കൃഷ്ടരായിരിക്കുന്നു. കാരണം ഈ ജീവനെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് സജ്ജമാകുന്നത് ഈ ദേവന്മാരാണ്. അങ്ങനെ പാത്രമാകുന്നത് ഇവയുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ ദേവന്മാർ ശ്രേഷ്ഠമാണ്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഈ ആഖ്യാനത്തിൽ പറഞ്ഞതാണ് എന്താണ്? ആദ്യം മറ്റ് ദേവന്മാർ പോയി, അതൊരു ഉപലക്ഷണമായി പറഞ്ഞാൽ ഈ ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സർവകരണങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം നിരന്തരം ഈ തത്വത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി ജീവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ പ്രവൃത്തി ബോധമുഖമായി പോകുന്നുണ്ട്, തന്ത്രമുഖമാകുമ്പോൾ അത് സാധിക്കുന്നുണ്ട്. ഈ ജീവന്റെ ഗതി തന്നെ അതിനു വേണ്ടിയിട്ടെന്നാണ് ശ്രുതിയിലും പറയുന്നത്. ജീവന്റെ സംസാരഗതി ജനന മരണങ്ങളിലൂടെയുള്ള ഈ പോക്ക് തന്നെ ആ പരമാത്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. അത് സാധിക്കുന്നതുവരെ ഇത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവയിൽ ഏറ്റവും കൂടുതൽ ജീവനെ സഹായിക്കുന്നതാണ് പ്രാണനും മനസ്സും മറ്റും. അതുകൊണ്ടാണ് ജീവൻ അതിനെ ഉപയോഗിക്കുന്നത്, സാധനമാർഗത്തിൽ അതിനുപയോഗിക്കുന്നു, ആ കരണങ്ങളെ സാധനയ്ക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ അതിനാ സാമർഥ്യമുണ്ട്, ആ ജീവനെ ലക്ഷ്യത്തിനെത്തിക്കുന്നതിനുള്ള സാമർഥ്യം മറ്റുള്ള അപേക്ഷിച്ച് അതിന് കൂടുതലാണ്. അതിതരാം അതിശയന ശരത്തെ, അത് അതിശയമായി വർത്തിക്കുന്നു, സർവ ഉത്കൃഷ്ടമായി വർത്തിക്കുന്നു, ശ്രേഷ്ഠമായി വർത്തിക്കുന്നു. അതിന്റെ പ്രാധാന്യത്തെടുത്ത് കാണിക്കുകയാണ് ഈ കർണങ്ങളെ. ഈ കർണങ്ങൾ ഒരു തരത്തിൽ ഇത് അസമർത്ഥങ്ങളാണ് ഇതിനെ വെളിപ്പെടുത്താൻ പരമാത്മ സാക്ഷാത്കാരത്തിന്. എന്നാലും ജീവനെ ഇത് നയിക്കുന്നു. അതാണ് എന്ത് ചെയ്തു, ആദ്യം അഗ്നി പോയി, വായു പോയി, അത് പോയിട്ടാണ് പിന്നീട് ജീവൻ അതിനെ സമീപിക്കുന്നത്. ഈ കർണങ്ങൾ അതിനെ അന്വേഷിച്ച് അത് പിന്തിരിയുന്നുണ്ടെങ്കിലും ആ അന്വേഷണമാണ് പിന്നെ ജീവന് പ്രേരകമായിരിക്കുന്നത് മുമ്പോട്ട് പോകാം, അത് സഹായിക്കുന്നു. അത് പൂർണ്ണമായും വ്യർത്ഥമല്ല. അത് അദ്വൈതത്തിൽ വേറെ രീതിയിൽ പറയും. എന്താണോ സാക്ഷാത്കാരത്തിന്റെ ഉത്പത്തി, ആ സാക്ഷാത്കാരം സംഭവിക്കുന്നതിന് ഇവിടെ ഹേതുകൾ പലതാണ്. കർമ്മവും ഉപാസനകളും എല്ലാം ഹേതുക്കളായി വരും. എങ്ങനെയത് ഹേതുക്കളായി വരുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ്. അതിനെ ഉത്പത്തിയിലെന്ന് പറയുന്നത്, ഉത്പത്തിയിൽ ഹേതുക്കളായിത്തീരുന്നത് അതിന് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനെല്ലാം ഹേതുക്കളായിത്തീരും. അതേസമയം ആ സാക്ഷാത്കാരം നിരപേക്ഷവുമായി ഒന്നിനെ അപേക്ഷിക്കുന്നുവെന്ന് ബ്രഹ്മസൂത്രത്തിനും മറ്റും ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരേ സമയം അത് സാപേക്ഷവും നിരപേക്ഷവുമായിരിക്കുന്നു. അപ്പൊ ജീവനെ ആ പരമാത്മപ്രാപ്തിക്ക് തയ്യാറാക്കുന്നതിന് വലിയ പങ്കുവഹിക്കുന്നവയാണ് ഈ ദേവന്മാരെല്ലാം, മനസ്സും കർണങ്ങളും എല്ലാം. പക്ഷെ ആ പരമാത്മപ്രാപ്തിയിൽ ഇതെല്ലാം നിഷ്പ്രയോജനങ്ങളായി തീരുകയും ചെയ്യുന്നു. അപ്പൊ അതിന് തയ്യാറാക്കണമെങ്കിൽ എന്ത് വേണം, ഇത് ശക്തിമത്തായിരിക്കണം. ശക്തിഗുണാദി മഹാഭാഗ്യേഹി, ശക്തിഗുണാദികൾ ഇവയ്ക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച്, മറ്റാധ്യാത്മികവും ആദിദൈവികവുമായ ഭാവങ്ങളെ അപേക്ഷിച്ച് ജീവനോട് ചേർന്ന് നിന്ന് ജീവനെ മുന്നോട്ട് നയിക്കുന്നതുകൊണ്ട് ഇവ വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ജീവനെല്ലാം പോയത്. ആദ്യം ബുദ്ധി പോയി, പ്രാണൻ പോയി, എല്ലാത്തിനെയും പരീക്ഷിച്ചു, അവയ്ക്കെല്ലാം സമീപിക്കാൻ കഴിയും. സാമീപ്യഭഗതാഹ, പക്ഷെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ആ ജീവൻ പിന്തിരിയേണ്ടി വന്നു, ജീവൻ മാത്രം പിന്തിരിഞ്ഞില്ല. അവിടെ പറഞ്ഞ നിപവൃത്തെ, ബാക്കിയെല്ലാം പിന്തിരിയേണ്ടി വന്നു. ജീവൻ പിന്തിരിഞ്ഞില്ല. എന്തുകൊണ്ട്? ആത്യന്തികമായി അത് ആ ബ്രഹ്മം തന്നെയാണ്. അതിന്റെ ഏകീഭവനത്തിന് തടസ്സമായി നിന്നത് മാറേണ്ട കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ജീവന് പിന്തിരിയാൻ കഴിയത്തുമില്ല. അത് ആ ബ്രഹ്മത്തോട് അഭേദമായിരിക്കുമ്പോൾ അതിനങ്ങനെ പിന്തിരിയാൻ കഴിയും. അതുകൊണ്ട് അത് പിന്തിരിയുന്നില്ല, മറ്റുള്ളതിനെല്ലാം പിന്തിരിയേണ്ടി വരുന്നു. ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുന്ന അതാണ്. ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ജീവനെ ആ പരമാത്മാവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ള എല്ലാത്തിനെയും നീതി നീതി എന്ന് പറഞ്ഞ് നിരാകരിക്കുന്നു. ആത്യന്തികമായി രണ്ടു ഒരു തത്വം തന്നെ. അതുകൊണ്ട് ജീവനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താണ് അത് പിന്തിരിഞ്ഞു എന്നിവിടെ പറഞ്ഞില്ല. അത് പിന്തിരിഞ്ഞില്ല, ബാക്കിയെല്ലാം പിന്തിരിഞ്ഞു. അതിന് പിന്തിരിയാൻ കഴിയില്ല. പിന്നെ എന്താണ് അത് ധ്യാനിച്ചു, ഇന്ദ്രൻ ധ്യാനിച്ചു, വിദ്യ പ്രകാശിച്ചു, ജീവന് ബോധ്യപ്പെട്ടു എന്താണ് യക്ഷം. അതുകൊണ്ട് ഈ ദേവന്മാരെല്ലാം മഹത്വമുള്ളവയാണ്, അവയെല്ലാം ഈ ഇന്ദ്രനെ സഹായിച്ചു, ആ ജീവനെ പരമാന്തം പ്രാപ്തിക്ക് വേണ്ടി സഹായിച്ചു. അത് മറ്റെല്ലാ ആധ്യാത്മിക ആദിദൈവിക ഭാവങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അതുകൊണ്ടൊരു സാധകൻ അവന്റെ സാധനയ്ക്ക് ആത്യന്തികമായി പ്രയോജനപ്പെടുത്തുന്ന ഇവയാണ്, പ്രാണനെയും മനസ്സിനെയും മറ്റുമാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതിശയന ശേരത്തെ ഇവ ഏറ്റേ ദേവാഹ തസ്മാദേ ദേവ അതിതരാം. ഇവ ശബ്ദവും അനർത്ഥവോ അവധാരണാർത്ഥവോ ഉറപ്പിച്ചു പറയുകയാണ് എന്നെടുക്കാം, അല്ലെങ്കിൽ വിശേഷാർത്ഥമില്ലെന്ന് കൊടുക്കാം. ഇവ ശബ്ദത്തിൽ സാദൃശ്യാർത്ഥത്തിലല്ല, അതിനുവേണ്ടി പറയുകയാണ്. ഇവ ശ്രേഷ്ഠന്മാർ തന്നെയാണ്, ഇവയ്ക്ക് തുല്യരായി മറ്റൊന്നുമില്ല. ആധ്യാത്മിക സാധനയിൽ ഇവയ്ക്ക് തുല്യമായി മറ്റൊന്നിനെ സ്വീകരിക്കാൻ ഇല്ല. ബുദ്ധിയെ ആശ്രയിക്കാതെ, പ്രാണനെ ആശ്രയിക്കാതെ ഒരു ജീവൻ എന്ത് സാധന എന്ത് ചെയ്താലും ശരി, ഉപാസനയായാലും ഭക്തിയായാലും യോഗമായാലും എന്തായാലും സ്വന്തം പ്രാണനെയും ബുദ്ധിയും ആശ്രയിച്ചിട്ടാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. കേവലം മനസ്സിന്റെ തലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതിന് തുല്യമെന്ന് പറയാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അവധാരണ ഉറപ്പിച്ചു പറയുകയാണ്, ഇവ എല്ലാം ശ്രേഷ്ഠങ്ങളാണ്. ഇത് അഗ്നിർ വായുന്ദ്ര തേഹി ദേവാഹ യസ്മാദയേന ബ്രഹ്മനേതിഷ്ഠം അന്തികതമം പ്രിയതമം പസ്പൃശഹു. അഗ്നിൻ വായുന്ദ്രസ്തേഹി ദേവാഹ, ഈ ദേവന്മാർ, ഈ പ്രകാശസ്വരൂപികൾ